വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ സ്നേഹ വന്ദനം. നമുക്ക് ഒരുമിച്ച് ഇന്ന് വീണ്ടും ദേവാലയത്തിൽ വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം നൽകിയിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് ഫാദേഴ്സ് ഡേ ആയി കൊണ്ടാടുന്ന ദിവസമാണ്. അതുകൊണ്ട് എല്ലാ ഫാദേഴ്സിനും ഹാപ്പി ഫാദേഴ്സ് ഡേ. ധന്യമായ അനുഭവത്തോടുകൂടെ ജീവിതം നയിപ്പാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഏവൻഗെലിയനായി വായിച്ചു കേട്ടത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15:17-32 വരെയുള്ളതായ വാക്യങ്ങളാണ്. നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു ഭാഗമായതിനാൽ അത് വീണ്ടും വായിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ചില വാക്യങ്ങൾ മാത്രം വായിക്കട്ടെ. 17 വാക്യം: അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്നു, അവനോടപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല, നിൻ്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കേണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. 24 വാക്യം: ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി. ഒരിക്കലൊരു മകൻ്റെ മരണക്കിടക്കയ്ക്ക് അരികിലിരുന്നതായിട്ടുള്ള പിതാവ് തൻ്റെ മകൻ മരിച്ചു പോകും എന്ന് നിശ്ചയിച്ചുറപ്പിച്ചതായ സമയത്ത് ആ പിതാവ് മകനോട് ചോദിക്കുന്നു, മരണത്തെ നിനക്ക് ഭയമുണ്ടോ? ആ മകൻ അപ്പനോട് പറഞ്ഞു, ഇല്ല, ഒരിക്കലും ഇല്ല. ദൈവം എൻ്റെ പിതാവിനെ പോലെയാണെങ്കിൽ എനിക്ക് ഭയം ഇല്ല. ദൈവം എൻ്റെ പിതാവിനെ പോലെയാണ് എങ്കിൽ എനിക്ക് മരണത്തെ ഭയം ഇല്ല. ഒരു പിതാവിൻ്റെ വിശ്വാസ ജീവിതം എത്രമാത്രം പ്രസക്തമാണ് എന്ന് ഈ വാക്കുകൾ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ഷോസ് ദ പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഫെയ്ത്ത് ത്രൂ ദ ലൈഫ് ഓഫ് എ ഫാദർ. ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് വിശ്വാസ ജീവിതം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ആത്മീയ ജീവിതം ശക്തിപ്പെടുത്തുക, വിശ്വാസ ജീവിതം ശക്തിപ്പെടുത്തുക, അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഹീബ്രൂ ട്രഡീഷനിൽ, പ്രത്യേകിച്ച് റിലീജിയസ് ആക്ടിവിറ്റീസിനെ കുറിച്ചൊക്കെ നമ്മൾ ഹീബ്രൂ ട്രഡീഷനിൽ വായിക്കുമ്പോൾ പിതാവിന് വളരെയധികം പ്രാധാന്യം ഹീബ്രൂ ട്രഡീഷൻ നൽകിയിരുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. റിലീജിയസ് എഡ്യൂക്കേഷനിൽ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളത് മാതാപിതാക്കളുടെ റെസ്പോൺസിബിലിറ്റി ആകുന്നതോടൊപ്പം തന്നെ ഹീബ്രൂ ട്രഡീഷൻ വായിക്കുമ്പോൾ അത് അപ്പന്മാരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു പ്രത്യേക ചുമതലയായി തന്നെ അത് കാണുവാൻ സാധിക്കുന്നു. ഗോഡ് ഫിയറിംഗ് പേരൻസ്, ഗോഡ് ഫിയറിംഗ് ചിൽഡ്രൻ ആർ ദ പ്രൗഡ് ഓഫ് ദ ഓൾ പേരൻസ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്നതായ, അല്ലെങ്കിൽ ദൈവ പ്രേരിതരായി ജീവിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളിലും മാതാപിതാക്കൾക്ക് സന്തോഷം നൽകുന്നതായ അനുഭവമാണ്. പഴയ നിയമത്തിൽ നമ്മൾ കമാൻഡ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ചിൽഡ്രൻ, ഒബേ യുവർ പേരൻസ് ഇൻ ദ ലോർഡ്, ഫോർ ദിസ് ഈസ് റൈറ്റ്. ഓണർ യുവർ ഫാദർ ആൻഡ് മദർ, ദാറ്റ് ഇറ്റ് മേ ഗോ വെൽ വിത്ത് യു and that you may enjoy long life on the earth. ദീർഘായുസ്സോടെ ഇരിക്കുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ദീർഘായുസ്സോടുകൂടെ ഇരിക്കുവാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. ഇത് നമുക്ക് തിരുവചനം നൽകുന്നതായിട്ടുള്ള അനുഭവമാകുമ്പോൾ ഇന്ന് എപ്രകാരം നമ്മുടെ ജീവിതത്തെ കെട്ടുപണി ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നു, നമ്മുടെ തലമുറകളെ കെട്ടുപണി ചെയ്യുവാൻ സാധിക്കുന്നു എന്നുള്ളത് നാം ഒന്നുകൂടെ വിചിന്തനം ചെയ്യേണ്ടുന്ന ആവശ്യമാണ്. ദ യൂഷ്വൽ ടൈറ്റിൽ ഓഫ് ദിസ് പാസേജ് വിച്ച് വി ഹാവ് റെഡ് ഈസ് വാട്ട് ഈസ് ദറ്റ് പ്രോഡിഗൽ സൺ. അതാണ് നമ്മൾ സാധാരണ ഈ ഭാഗത്തിന് കൊടുക്കുന്നതായ ടൈറ്റിൽ. എന്നാൽ ഒരു ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽ നമ്മൾ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതുവാനായിട്ട് സാധിക്കും. സ്നേഹനിധിയായ പിതാവ്, സ്നേഹനിധിയായ പിതാവ്, എ ലവിംഗ് ഫാദർ. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 15-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നാം കാണുന്നത് 3 ഉപമകളാണ്. 1-ാമത്തേത് ഏതാണ്? ദ ലോസ്റ്റ്, മറന്നുപോയോ, ഷീപ്പ്. 2-ാമത്തേതാണ് ദ ലോസ്റ്റ് കോയിൻ. 3-ാമത്തേത് ദ ലോസ്റ്റ് സൺ. ഈ 3 ഉപമകളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഈ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ 1-ാമതായിട്ട് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇറ്റ്സ് എൻ ഇൻവിറ്റേഷൻ ടു റിട്ടേൺ ടു അവർ എറ്റേണൽ ഫാദർ. ദിസ് ഇസ് എൻ ഇൻവിറ്റേഷൻ ടു റിട്ടേൺ ടു അവർ എറ്റേണൽ ഫാദർ. സ്വർഗസ്ഥ പിതാവിങ്കിലേക്കുള്ള മടങ്ങിവരവിനുള്ള ആഹ്വാനം. 17 മുതലുള്ള ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ verse 17 to 19 ഇങ്ങനെയാണല്ലോ: അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകനെന്ന് പേരിന് ഞാൻ യോഗ്യനല്ല, നിൻ്റെ കൂലിക്കാരിലൊരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയും എന്ന് പറഞ്ഞു. ഹി കെയിം ടു ഹിംസെൽഫ്. അപ്പോൾ അവന് സുബോധം വന്നു. ഇത്രയും നാൾ അവന് നഷ്ടപ്പെട്ടത് എന്തായിരുന്നു? സുബോധം. അവൻ്റെ സെൽഫിനെ കുറിച്ചുള്ളതായ ബോധ്യം അവന് നഷ്ടമായി. അവൻ ആരാണ് എന്നുള്ളത് ചിന്ത അവന് നഷ്ടമായി. അവൻ്റെ വ്യക്തിത്വം എന്താണ് എന്നുള്ളതായ ചിന്ത അവന് നഷ്ടമായി. ജീവിതത്തിൻ്റെ അനുഭവത്തിൽ സുഖലോലുപതയുടെ നടുവിൽ അവൻ ജീവിച്ചപ്പോൾ അവന് നഷ്ടപ്പെട്ടത് അവനെ തന്നെയാണ് എന്ന് അവൻ തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഹി കെയിം ടു ഹിംസെൽഫ്. അവന് സുബോധം വന്നു. എന്താണ് അതിലേക്ക് അവനെ വഴി നടത്തിയത്? സുബോധം വരുവാൻ കാരണമായ അനുഭവം എന്താണ്? എന്തോ അവിടെ പറഞ്ഞിരിക്കുന്നേ, എന്തോ എന്താണ്, വാട്ട് വാസ് ദ റീസൺ, എന്താണ് അവൻ അങ്ങനെ ചിന്തിക്കുവാനുണ്ടായ കാരണം, അതിനെ അതിലേക്ക് അവനെ നടത്തിയത് എന്താണ്? ശരിയാ നിങ്ങൾ പറയുന്നത്, ഉറക്കെ പറഞ്ഞാൽ മതി, വിശപ്പ് അല്ലേ, ഹങ്കർ. വിശപ്പാണ് അവനെ സുബോധത്തിലേക്ക് നയിക്കുന്നത്, അവനിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്നത് അവനിലുള്ളതായ വിശപ്പാണ്, ഹങ്കറാണ്. ഈ വിശപ്പ് അവനെ സുബോധത്തിലേക്ക് നയിക്കുമ്പോൾ, സുബോധമുള്ളവനായി തീരുമ്പോൾ അവൻ എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത് എന്ന് തുടർന്ന് നാം വായിക്കുന്നു. വാട്ട് ഓൾ ഹി റിയലൈസ്. അവിടെ പറയുന്നു, സുബോധം വന്നിട്ട് അവൻ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ. ഹി ഈസ് ഡിസേണിങ് ഹിസ് സിൻഫുൾ നേച്ചർ. അവൻ്റെ പാപ നിബിഡമായ ജീവിതത്തെക്കുറിച്ച് അവന് ബോധം വരികയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചുള്ളതായ പ്രസംഗങ്ങൾ കേട്ടു. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ ആ ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ പോകുന്നു, ഞാൻ പോകുമ്പോൾ കാര്യസ്ഥനെ പിതാവ് നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും, അവൻ വന്നിട്ട് നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും. അപ്പോൾ അവന് സുബോധം വരികയാണ്, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വരുമ്പോൾ മാത്രമേ എനിക്കെന്തുണ്ടാകുകയുള്ളൂ, സുബോധം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ മാത്രമേ എനിക്ക് ഞാൻ ആരാണെന്നുള്ളതും എൻ്റെ വ്യക്തിത്വം എന്താണെന്നുള്ളതിനെക്കുറിച്ചും തിരിച്ചറിയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നതായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും നീങ്ങിപ്പോകുന്നുവെങ്കിൽ അവിടെ നമുക്ക് ഉണ്ടാകുന്നത് ജീവിതത്തിൽ അകൽച്ചയാണ് ഉണ്ടാകുന്നത് എന്ന് കാണുവാൻ സാധിക്കുന്നു. അവിടെ പറയുന്നു, ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെല്ലും, എന്നിട്ട് ഞാൻ അപ്പനോട് പറയും, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. പാപബോധമുണ്ടായി കഴിയുമ്പോൾ, when he realizes his sinful nature, he says, yes, I have sinned against heaven and I have sinned against you. സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. അതാണ് അവൻ സ്വർഗത്തോട് പാപം ചെയ്തു എന്നുള്ളതായ ബോധ്യം അവനുണ്ടാകുന്നു. ഇവിടെ നമ്മൾ വെളിപാട് പുസ്തകം 3:20 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കിടന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ദൈവത്തിൽ നിന്ന് അകന്നുപോയതായ, ദൈവത്തിൻ്റെ ഭവനത്തിൽ നിന്ന് അകന്നുപോയതായ പാപിയെ തേടി പാപിയുടെ ജീവിതത്തിൻ്റെ വാതിൽക്കൽ നിന്ന് മുട്ടുന്നവനായ ക്രിസ്തു, ഈ ക്രിസ്തു ഇന്ന് നമ്മുടെയും വാതിൽക്കൽ മുട്ടുകയാണ്. വെളിപാട് പുസ്തകത്തിലൂടെ അവൻ നമ്മയോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, വാതിലൊന്ന് തുറക്കുക. ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളതായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നിങ്ങളുടെ വാതിലുകളെ തുറക്കുക, നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരിക. കം ബാക്ക് ടു യുവർ സെൽഫ്. നിങ്ങൾ ആരാണ്, നിങ്ങൾ എങ്ങനെയുള്ളവരാണ് എന്നുള്ളതായ അനുഭവത്തിലേക്ക് നിങ്ങൾ വരിക. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവിടെ ഈ മനുഷ്യൻ പറയുന്നു, ഞാൻ സ്വർഗത്തോട് പാപം ചെയ്തു. രണ്ടാമത് പറയുന്നു, ഞാൻ നിന്നോടും പാപം ചെയ്തു. ഐ ഹാവ് സിൻഡ് അഗെൻസ്റ്റ് യു, ഐ ഹാവ് സിൻഡ് അഗെൻസ്റ്റ് ഗോഡ് ആൻഡ് ഐ ഹാവ് സിൻഡ് അഗെൻസ്റ്റ് അതേഴ്സ്, ടു മൈ ഫെലോ ബീയിങ്സ്, ടു മൈ പേരൻസ്. ഞാൻ എൻ്റെ അപ്പനോടും അമ്മയോടും എൻ്റെ സുഹൃത്തുക്കളോടും പ്രിയപ്പെട്ടവരോടും എല്ലാവരോടും പാപം ചെയ്തു. ദൈവത്തിൻ്റെ വചനം വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, വഴിപാട് കഴിക്കുവാനായി നീ ദേവാലയത്തിലേക്ക് വരുമ്പോൾ ആരാനും നിന്നോട് വല്ലതും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നിൻ്റെ വഴിപാട് അവിടെ വെച്ച് വെച്ച് ആദ്യം പോയി അവനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് എനിക്ക് വഴിപാട് കഴിക്കുക. ഈ ബോധ്യമാണ് ഇവനെ കൊണ്ട് പറയിപ്പിക്കുന്നത്, ഐ ഹാവ് സിൻഡ് അഗെൻസ്റ്റ് യു, ഐ ഹാവ് സിൻഡ് അഗെൻസ്റ്റ് യു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും സ്വർഗത്തോടും മറ്റുള്ളവരോടും പാപം ചെയ്തവരായി അകന്ന് ജീവിക്കുന്നവരാകുന്നു എങ്കിൽ മടങ്ങി വരുവാനായിട്ട് ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. പിന്നീട് അവൻ പറയുന്നു, ഇത് മാത്രമല്ല, ഇനി നിൻ്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. ഐ എം നോട്ട് വേർത്തി ഓഫ് യുവർ നെയിം, ഐ എം നോട്ട് വേർത്തി ഓഫ് യുവർ നെയിം. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത് എന്താണ്? ദൈവം തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും രൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും രൂപത്തിലും അവനെ സൃഷ്ടിച്ചു.
തൻ്റെ സ്വന്തം സാദൃശ്യത്തിലും രൂപത്തിലും സൃഷ്ടിച്ച തൻ്റെ ജീവിശ്വാസം അവനിൽ ഊതിയതായ അനുഭവത്തിൽ ഈ മനുഷ്യൻ മനസ്സിലാക്കുന്നു, ഞാനായിരിക്കുന്നത്, എനിക്ക് യോഗ്യത തന്നിരിക്കുന്നത് ആരാണ്? സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് അവൻ പറയുന്നു, ഇനി നിൻ്റെ പേരിന് ഞാൻ, നിൻ്റെ മകൻ എന്നുള്ളതായ പേരിന് ഞാൻ യോഗ്യൻ അല്ല. ഐ അക്നോളജ് മൈ റിലേഷൻ ടു യു. ഞാനത് മനസ്സിലാക്കുന്നു, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നിൻ്റെ പേരിന് ഞാൻ യോഗ്യനല്ല. അപ്പൻ്റെ ഭവനത്തിലേക്കുള്ളതായ മടക്കം അത് അനിവാര്യമാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, നമ്മെ സ്നേഹിക്കുന്ന പിതാവ് നമ്മെ കാത്തിരിക്കുകയാണ്. ഈ അപ്പൻ്റെ ഭവനത്തിലേക്ക് കയറി ചെല്ലുവാൻ നമുക്ക് സാധിക്കുമോ? യോഗ്യത നമുക്ക് നൽകുന്നവൻ ദൈവമാണ്. നമ്മൾ സാധാരണ പറയുന്നത് പോലെ വിശുദ്ധ സംസർഗത്തിലേക്ക് അടുത്തു വരുമ്പോൾ, കർത്താവ് നിൻ്റെ സന്നിധിയിൽ അടുത്തു വരുവാനായിട്ട് എനിക്കൊരു യോഗ്യതയും ഇല്ല, എന്നാൽ നിൻ്റെ കൃപ നൽകുന്നതായിട്ടുള്ള യോഗ്യത മാത്രമേ എനിക്ക് ഉള്ളൂ, നിൻ്റെ കൃപ നൽകുന്നതായിട്ടുള്ള യോഗ്യത മാത്രമേ എനിക്ക് ഉള്ളൂ. അതാണ് ദൈവത്തിങ്കിലേക്കുള്ളതായ മടങ്ങിവരവ് എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, എ റിന്യൂവൽ ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്, മനുഷ്യബന്ധങ്ങളിലെ പുതുക്കം. എ റിന്യൂവൽ ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ഇവിടെ 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തുനിന്ന് തന്നെ അപ്പനവനെ കണ്ടു, മനസ്സലിഞ്ഞു, ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ചു, അവനെ ചുംബിച്ചു. മകൻ അവനോടപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യൻ അല്ല. പുതുക്കപ്പെടുന്നതായ അനുഭവം, ബന്ധങ്ങൾ പുതുക്കപ്പെടുന്നതായ അനുഭവം നമ്മൾ കാണുന്നുണ്ട്. ഈ മകനെ കാത്ത് അപ്പൻ എവിടെ ഇരിക്കുകയാണ്? വീടിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ മകൻ മടങ്ങി വരും. പാപത്തിൽ ജീവിക്കുന്നതായ, അപ്പനിൽ നകന്നു പോയതായ മകൻ മടങ്ങി വരുമെന്നുള്ളതായ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നതായ അപ്പൻ, അവിടെ അപ്പൻ മകനെ കാണുമ്പോൾ ഉണ്ടാകുന്നതായ അനുഭവങ്ങളെക്കുറിച്ച് ആ എക്സ്പ്രഷൻ ഓഫ് അക്സെപ്റ്റൻസ് എന്തൊക്കെയാണ് എന്ന് നമ്മളവിടെ കാണുന്നു. ഒന്നാമത് നമ്മളവിടെ കാണുകയാണ് മനസ്സലിവ്, കമ്പാഷൻ. രണ്ടാമത് കാണുന്നു മനസ്സലിഞ്ഞവനായ പിതാവ് എന്ത് ചെയ്യുകയാണ്? ആ മോൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ പ്രായമൊക്കെ ആയിട്ട് ഇരിക്കുക, ഇങ്ങോട്ട് വരട്ടെ. അങ്ങനെയാണോ? അല്ല, ദൂരെ നിന്ന് കണ്ടതായ അപ്പൻ ഓടി ചെന്നു. ദൂരെ നിന്ന് മകനെ കണ്ടതായ അപ്പൻ വേച്ച് ഓടിച്ചെന്നു. ഹി റാൻ ടു ഹിം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പിന്നീട് എന്താണ് കാണുന്നത്? പുട്ട് ഹിസ് ഹാൻഡ്സ്, അവനെ എന്ത് ചെയ്തു? അവനെ കെട്ടിപ്പിടിച്ചു. പുട്ട് ഹിസ് ഹാൻഡ്സ് ഓൺ ഹിസ് ഷോൾഡേഴ്സ്, അവനെ കെട്ടിപ്പിടിച്ചു. പിന്നെ നമ്മൾ കാണുന്നു ചുംബിച്ചു. ഹി കിസ്ഡ് ഹിം. അതെ, ഈ അപ്പൻ എക്സ്പ്രസ് ചെയ്യുകയാണ്, ബന്ധങ്ങൾ പുതുക്കപ്പെടുമ്പോൾ അവിടെ എക്സ്പ്രഷൻ ഓഫ് അക്സെപ്റ്റൻസ് ഉണ്ടാകപ്പെടേണ്ടുന്നത് ആവശ്യമാണ്. കർത്താവിൽ പ്രിയമുള്ളവരെ, പുതുക്കപ്പെടുന്നതായിട്ടുള്ള ബന്ധം, അതാണ് ഇന്ന് നമുക്ക് ആവശ്യം എന്ന് വീണ്ടും ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഓരോ വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒരാളെ നമ്മൾ കാണുമ്പോൾ സാധാരണ എന്ത് ചെയ്യും? ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും അല്ലേ? അവിടെ ഉണ്ടാകുന്നതായ ഒരു വാംത്ത് ഉണ്ട് അല്ലേ? നിങ്ങളിപ്പോൾ ഇരിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത്, പള്ളി ആയതുകൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കരുതെന്നൊന്നുമില്ല, ഒരു വാംത്തില്ലേ? ഇനി ഈ ആരാധനയുടെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണ്? ആ ഇതിൻ്റെ അടുത്ത ഘട്ടത്തിൽ എന്താണ്? കിസ് ഓഫ് പീസ് അല്ലേ? കയ്യസൂരിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? എന്തിനാ കയ്യസൂരി? വൈ വി ആർ ഡൂയിങ് ദിസ് കിസ് ഓഫ് പീസ്? എനിക്ക് ഇഷ്ടമില്ലാത്തവൻ്റെ കൈ പിടിച്ച് ഞെക്കാനുള്ളൊരവസരമാണോ? ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛാ വർഷങ്ങളായിട്ട് ആ ആൾ എൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, പക്ഷേ ഇന്ന് വരെ എനിക്ക് കൈ തന്നിട്ടില്ല. കയ്യസൂരിക്ക് മുമ്പുള്ളതായിട്ടുള്ള പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം ഇങ്ങനെയാണ്, ഞങ്ങൾ, ശ്രദ്ധിച്ച് കേൾക്കണം, ഞങ്ങൾ വഞ്ചന കൂടാത്തവരും സ്നേഹബന്ധത്തിൽ ഐക്യപ്പെട്ടവരുമായി. ഞങ്ങൾ വഞ്ചന കൂടാത്തവരും സ്നേഹബന്ധത്തിൽ ഐക്യപ്പെട്ടവരുമായി. അതാണ് ആ പ്രാർത്ഥനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം. ഇത് പ്രാർത്ഥിച്ചിട്ടാണോ കയ്യസൂരി കൊടുക്കുന്നത്? ദി എക്സ്പ്രഷൻ ഓഫ് റിന്യൂവൽ. ദൈവത്തിൻ്റെ സമാധാനം എന്നിലും നിങ്ങളിലും വസിക്കണം. സമാധാനത്തിൻ്റെ പ്രാർത്ഥന എന്നാണ് പറയുന്നത്, കിസ് ഓഫ് പീസിനെ കുറിച്ച്. സമാധാനത്തിൻ്റെ പ്രാർത്ഥന, ദൈവത്തിൻ്റെ സമാധാനം എന്നിലും നിന്നിലും വസിക്കണം. ഞങ്ങൾ വഞ്ചന കൂടാത്തവരും സ്നേഹബന്ധത്തിൽ ഐക്യപ്പെട്ടവരുമായി. ഇന്ന് ഈ ആരാധനയ്ക്കിടയ്ക്ക് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ഓർക്കുവാൻ ഇടയാകണം. മൂന്നാമതായിട്ട്, എ സെലിബ്രേഷൻ ഓഫ് റിക്കൺസീലിയേഷൻ ആൻഡ് ഹോൾനെസ്. എ സെലിബ്രേഷൻ ഓഫ് റിക്കൺസീലിയേഷൻ ആൻഡ് ഹോൾനെസ്, നിരപ്പിൻ്റെയും പൂർണ്ണതയുടെയും ആഘോഷം. 22 മുതൽ 32 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പൻ തൻ്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുക, ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടിവിപ്പിൻ, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുപ്പിൻ, നാം തിന്ന് ആനന്ദിക്കുക, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി. തുടർന്ന് 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, മൂത്ത മകൻ വരുന്നതും മകനും ദാസനും തമ്മിലുള്ളതായ സംഭാഷണവും മൂത്ത മകനും അപ്പനും തമ്മിലുള്ളതായ സംഭാഷണവുമാണ്. അതിൻ്റെ ഏറ്റവും അവസാനം 32-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചു കാണാതെ പോയിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു, ആകയാൽ ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. ഇറ്റ് വാസ് നെസസറി. ഇത് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്നാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. എ സെലിബ്രേഷൻ ഓഫ് റിക്കൺസീലിയേഷൻ ആൻഡ് ഹോൾനെസ്. ഒരു ഫിസിക്കൽ, ഒരു സ്പിരിച്വൽ റിക്കൺസീലിയേഷൻ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അവിടെ അപ്പൻ ദാസന്മാരോട് പറയുന്നു, വേഗം മേൽത്തരമായി ഒരു അങ്കി കൊണ്ടുവരിക, ബ്രിങ് എ റോബ്. പിന്നെ എന്ത് പറയുന്നു? പുട്ട് റിംഗ് ഓൺ ഹിസ് ഫിംഗേഴ്സ് ആൻഡ് എ ന്യൂ സാൻഡിൽ ടു ഹിം. പുതിയ മോതിരവും ചെരുപ്പും ഒക്കെ അവനെ നൽകി, അവനെ പൂർണ്ണമായിട്ട് അവനെ ഒരു പുതിയ മനുഷ്യനാക്കി തീർക്കുക. നിരപ്പിൻ്റെ അനുഭവത്തിൽ വരുന്നതായ വ്യക്തിയുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ പോലും എന്തുണ്ടാകണം? വ്യത്യാസം ഉണ്ടാകണം. നിരപ്പിൻ്റെ റിക്കൺസിലിയേഷനിൽ വരുന്നതായിട്ടുള്ള ഒരു വ്യക്തിയുടെ ഫിസിക്കൽ അപ്പിയറൻസിൽ ഒരു മാറ്റമുണ്ടാകണം. അത് കാണുമ്പോൾ പറയും, ഈ വ്യക്തിയിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നു. രണ്ടാമത് അവിടെ പറയുന്നു, ഒരു സ്പിരിച്വൽ ചേഞ്ച് അവനിലുണ്ടായതിനാൽ ഇറ്റ് ഈസ് എ ടൈം ഓഫ് സെലിബ്രേഷൻ. അവൻ ദൈവത്തോട് നിരന്നു, അവൻ എന്നോട് നിരന്നു, ദൈവത്തോടും എന്നോടും നിരന്നതിനാൽ സന്തോഷിക്കേണ്ടുന്നത് എന്താണ്? അത്യാവശ്യം ആണ്. മകൻ മൂത്ത മകൻ പറയുന്നുണ്ട്, ഞാൻ ഇത്രയും നാളും നിൻ്റെ കൂടെ നടന്നിട്ട് എൻ്റെ കൂട്ടുകാരോടുകൂടെ തിന്നു കുടിക്കുവാനായിട്ട് ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ല. നഷ്ടപ്പെട്ടു പോയതായി നിൻ്റെ മകൻ വന്നപ്പോഴോ നീ തടിപ്പിച്ച കാളക്കുട്ടിയെ അറുത്തുവല്ലോ. അപ്പൻ പറയുകയാണ്, ഇറ്റ് വാസ് നെസസറി ടു സെലിബ്രേറ്റ്. അതെ, മകൻ്റെ മടങ്ങി വരവ് അപ്പന് നൽകുന്നതായ സന്തോഷത്തിനെയാണ് അവിടെ കാണിക്കുന്നത്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ അപ്പൻ പറയുകയാണ്, ആദ്യം പറയുന്നു, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു. ഏറ്റവും അവസാനത്തെ വാക്യത്തിൽ അവൻ പറയുന്നു, നിൻ്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു. ബാക്കിയുള്ളതെല്ലാം സെയിമാ. ആദ്യം പറയുന്നു, എൻ്റെ ഈ മകൻ മരിച്ചവനായിരുന്നു. പിന്നീട് പറയുന്നു, നിൻ്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇവിടെ ഈ അപ്പൻ പറയുകയാണ്, ഹി വാസ് ഡെഡ് ബട്ട് നൗ ഹി ഹാസ് റിസൺ. ഹി വാസ് ലോസ്റ്റ് ബട്ട് നൗ വി ഹാവ് ഫൗണ്ട് ഹിം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നഷ്ടപ്പെട്ടതായ അനുഭവത്തിലാണ് എങ്കിൽ നമ്മെ വീണ്ടെടുക്കുവാനായിട്ടാണ് ദൈവം ഈ ലോകത്തിലേക്ക് വന്നത്. നഷ്ടപ്പെട്ടു പോയതായി നമ്മെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവം ഈ ലോകത്തിലേക്ക് വന്നു. അതെ, പാപത്തിൽ ജീവിക്കുന്നതായി നമ്മെ വീണ്ടെടുത്ത് ദൈവത്തോടുകൂടെ ആക്കി തീർക്കുന്നതിന് വേണ്ടി ക്രിസ്തുയേശു ഈ ലോകത്തിലേക്ക് വന്നുവെങ്കിൽ ഒന്നാമതായി നമ്മൾ ചിന്തിച്ചതാണ് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വി ഹാവ് ടു ഗോ ബാക്ക് ടു അവർ ഫാദേഴ്സ് ഹൗസ്. നമ്മളുടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മൾ മടങ്ങിപ്പോകേണ്ടുന്നത് ആവശ്യമാണ്. അവിടെ പിതാവ് നമ്മളുടെ മടങ്ങി വരവിൽ എന്ത് ചെയ്യുന്നു? മടങ്ങി വരവിൽ സന്തോഷിക്കുന്നു. ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് റെക്കൺസിലിയേഷൻ ആൻഡ് ഹോൾനെസ്. കർത്താവിൽ പ്രിയമുള്ളവരെ, സമാധാനത്തിൻ്റെ നല്ല അനുഭവം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തിൽ തുടർന്നും ജീവിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. മിസ്സസ് ലതാ തോമസ് ഇപ്പോൾ പ്രാർത്ഥിക്കും.